2019 മെയ് 16 വ്യാഴാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ഇത് ചരിത്ര മുഹൂർത്തം. വി എസ് രാജേഷ് തയ്യാറാക്കിയ ലേഖനം. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബി മസാല ബോണ്ടുകളുടെ പബ്ലിക് ഇഷ്യൂ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിമുഴക്കി ഉദ്ഘാടനം ചെയ്യുന്നു. ഇതേക്കുറിച്ച് സംസ്ഥാന ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് സംസാരിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ കിഫ്ബി മസാല ബോണ്ടുകളുടെ പബ്ലിക് ഇഷ്യൂ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ സുപ്രധാന നേട്ടത്തിൽ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് കൌമുദി ടിവിയോട് സംസാരിച്ചു. സംരക്ഷണം ചെയ്ത അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം: എന്താണ് ഇതിലൂടെ സംസ്ഥാനത്തിനുണ്ടാകുന്ന നേട്ടം? മറുപടി: സംസ്ഥാനത്ത് 50,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. അതിൽ 30,000 കോടിയുടെ ടെൻഡർ വിളിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങി, ബാക്കി 1 വർഷത്തിനുള്ളിൽ നടക്കും. 4-5 വർഷത്തിനുള്ളിൽ 50,000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്നത് കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിലൂടെ നിർമ്മിക്കപ്പെടുന്ന റോഡുകൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ, വ്യവസായ പാർക്കുകൾ, ഗ്രിഡുകൾ, ഇതെല്ലാം കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. ഇതിനെല്ലാം പണം സമാഹരിക്കുവാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. സാധാരണഗതിയിൽ ഇത്രയും പ്രവർത്തനങ്ങൾ ഒരു സർക്കാർ ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ 20 വർഷത്തെ ബഡ്ജറ്റ് തുക വേണ്ടിവരും. അതായത് ഒറ്റയടിക്ക് 4-5 വർഷം കൊണ്ട് ചെയ്യുന്നത്. അതിന് പണം സമാഹരിക്കണം, 20 വർഷം കൊണ്ട് തിരിച്ചുകൊടുക്കണം. അതത്ര എളുപ്പമല്ല. ഒരുപാട് വായ്പാ പണമുള്ളത് ബോണ്ട് വിപണിയിലാണ്. രാജ്യത്തിന് പുറത്തുനിന്ന് ബോണ്ട് പണം ഒരു സർക്കാരിനെടുക്കാൻ പറ്റുക വളരെ വിഷമമാണ്. വിദേശത്താണ് ബോണ്ടിൽ നിക്ഷേപിക്കുന്നതെങ്കിലും ഇന്ത്യൻ റുപ്പിയിലെ തിരിച്ചുകൊടുക്കുകയുള്ളൂ. ഇന്ത്യയിൽ പണം നിക്ഷേപിക്കുന്നതിന് താൽപ്പര്യമുള്ളവരെ എടുക്കുകയുള്ളൂ. അത് നമ്മൾ വിജയകരമായി നടത്തി. ആദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഇത്തരത്തിൽ മസാല ബോണ്ട് ഇറക്കി വിജയിക്കുന്നത്. ചോദ്യം: ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോണ്ട് വഴി 2,250 കോടി സമാഹരിച്ചു. കനേഡിയൻ പെൻഷൻ ഫണ്ടാണല്ലോ കൂടുതൽ നിക്ഷേപിച്ചത്. മറുപടി: ബോണ്ടിൽ ആരാണ് നിക്ഷേപിക്കുന്നതെന്ന് ബോണ്ട് ഇറക്കുന്നവരോ സർക്കാരോ അറിയില്ല. അവിടുത്തെ എക്സ്ചേഞ്ചിന് മാത്രമേ അറിയൂ. അവരുടെ ക്ലിയറിംഗ് ഹൌസ് വെളിപ്പെടുത്തിയാലേ പേരറിയാൻ പറ്റൂ. കനേഡിയൻ പെൻഷൻ ഫണ്ടാണ് കൂടുതൽ നിക്ഷേപിച്ചത്. മറ്റ് 10-20 ചെറുകിട നിക്ഷേപകരുണ്ട്. ഇത്തരത്തിൽ വിജയകരമായി ബോണ്ട് ഇറക്കിക്കഴിഞ്ഞാൽ റിംഗിംഗ് ദ ബെൽസ് സെറമണിയുണ്ട്. അതിലേക്കാണ് മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ഷണിച്ചത്. ഈ കിഫ്ബി ബോണ്ടുകൾ ഏറ്റവും മികച്ച 5 ഏഷ്യൻ ബോണ്ടുകളിൽ ഒന്നായി തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് വന്നേക്കാം. ഇതത്ര എളുപ്പമല്ല. ഒരുപാട് കടമ്പകളുണ്ട്. ആ കടമ്പകളെല്ലാം വിജയകരമായി കടന്നു. ചോദ്യം: പ്രതിപക്ഷം ആരോപിക്കുന്നത് പലിശ വളരെ കൂടുതലാണ്, അതിന്റെ 2-ാം ഭാരം ജനങ്ങളുടെ മേൽ പതിക്കുമെന്നാണ്. മറുപടി: പലിശ കൂടുതലല്ല. ഇന്നിപ്പോ ബോണ്ട് മാർക്കറ്റിൽ 10% താഴെ കിട്ടുക അപൂർവം. സമീപകാലത്ത് ഇന്ത്യയിൽ നിന്ന് ബോണ്ട് ഇറക്കിയവർക്ക് 10% മേലാണ് പലിശ കിട്ടിയത്. അതുകൊണ്ട് എല്ലാവർക്കും അത്ഭുതമാണ്. ഇത് കേരളത്തോടുള്ള ആദരവാണെന്ന് ഞാൻ പറയും. കനേഡിയൻ പെൻഷൻ ഫണ്ട് പോലുള്ള സ്ഥാപനങ്ങൾക്ക് കേരള വികസന മാതൃകയെക്കുറിച്ച് വലിയ മതിപ്പാണ്. ഇതൊരു വഴിത്തിരിവാണ്. സാമൂഹ്യപാതയുടെ നേട്ടങ്ങൾക്കുടമയായവരുടെ അനന്തരാവകാശികൾക്ക് അതിനപ്പുറം കൊടുക്കണം. അതിന് ഈ പാതയിൽ പോയാൽ പറ്റില്ല. ചോദ്യം: അപ്പോ ദിശാമാറ്റമാണ്? മറുപടി: അതെ, അതിന് വലിയ മുതൽമുടക്ക് വേണം. സംസ്ഥാന സർക്കാരിന് ഇന്നത്തെ നിലയിൽ ആ മുതൽമുടക്ക് എങ്ങനെ പറ്റുമെന്നത് വലിയ പ്രഹേളികയായി. അതിന് ഉത്തരം കണ്ടെത്തി എന്നതാണ് കിഫ്ബിയുടെ നേട്ടം. ചോദ്യം: ലാവ്ലിനിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ച കമ്പനിയാണ് CPDQ. മറുപടി: 114 രാജ്യങ്ങളിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരാണവർ. ലാവ്ലിന്റെ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടാകും. കിഫ്ബി അവരുടേതാകുമോ ബോണ്ട് വാങ്ങിയാൽ? ഇന്ത്യ സർക്കാരിന്റെ ബോണ്ട് അവർ വാങ്ങിച്ചിട്ടുണ്ട്. ഭീമമായ തുക ഇന്ത്യയിൽ അവർ മുതൽ മുടക്കിയിട്ടുണ്ട്. വിപണിയെക്കുറിച്ച് വിവരമില്ലാത്തവരാണ് വിമർശനം ഉന്നയിക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലാവ്ലിൻ വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയ ഉന്നം വച്ച് ചിലർ ചെയ്യുന്നതാണ്. അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്ത് നടത്തിയാലും ഗൂഢാലോചനാ സിദ്ധാന്തം കാണുന്ന കക്ഷികളുണ്ട്. ഈ 4-ാം ലോക സിദ്ധാന്ത വിവാദമൊക്കെ ഉണ്ടാക്കിയെടുത്തവർ, അവരിൽ ചിലർ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ആരെയും കിട്ടത്തില്ലെന്ന് കണ്ടപ്പോൾ കോൺഗ്രസിനെ സ്വാധീനിക്കാൻ നോക്കിയതാണ്. ചോദ്യം: ഈ ധനസമാഹരണം ഒരു മുതലാളിത്ത പാതയാണെന്ന് വിമർശനമുണ്ട്. മറുപടി: ഈ മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടി ക്ഷേമകരമായ വ്യവസ്ഥയുണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ സോഷ്യലിസം ഉണ്ടാക്കലാണ് പണിയെന്ന് പറഞ്ഞാൽ അതിൽ പരം ഉട്ടോപ്യൻ ചിന്താഗതി വേറെയില്ല. ഇങ്ങനെയൊരു മാറ്റം കേരളത്തിന് വേണം. പഴയ രീതിയിൽ പോയാൽ പറ്റില്ല. കേരളത്തെ ഇടതുപക്ഷ പാതയിൽ നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ വെല്ലുവിളി നേരിടാനുള്ള അജണ്ട. ആ അജണ്ട നടപ്പാക്കുമ്പോൾ കോൺഗ്രസും BJP ഉണ്ടാക്കിയ നിയമമുണ്ട്. എന്താവശ്യമുണ്ടായാലും 3% വായ്പയെടുക്കാൻ പറ്റില്ല. ദേശീയ വരുമാനത്തിന്റെ 3% മാത്രം വായ്പ പാടില്ല എന്ന് പറയുമ്പോൾ നാട്ടിൽ റോഡ് വേണ്ടേ? വികസനം വേണ്ടേ? വായ്പയെടുത്താൽ എന്താണ് കുഴപ്പം? മുതലാളിക്ക് കൊടുക്കാതെ സർക്കാരിന് നേരിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ. ചോദ്യം: ഇത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ? 1 പൈസ കൂടുതലില്ലാതെ തിരിച്ചെടുക്കാം. പെട്രോളിയം സെസ് 1% മോട്ടോർ വാഹന നികുതിയുടെ പകുതി, അതൊക്കെ കിഫ്ബിക്ക് കൊടുക്കും. ആ പണത്തേക്കാൾ 1 പൈസ കൂടുതൽ വേണ്ട ഈ വായ്പ തിരിച്ചടയ്ക്കാൻ. ചോദ്യം: കിഫ്ബിയിൽ പ്രതീക്ഷിച്ച പോലെ പണം വരുന്നില്ല എന്ന് വിമർശനമുണ്ട്. അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: ബില്ല് കൊടുക്കുമ്പോൾ പണമുണ്ടാക്കിയ പോരെ, അതിനൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ടെൻഡർ വിളിക്കുമ്പോൾ ഓരോ പണിയും എപ്പോ തീരുമെന്ന് പറയണം, അപ്പോൾ കൊടുക്കാൻ പണം തയ്യാറാണ്. പ്രതീക്ഷിച്ച പോലെ വിജയമാണ്. ഇങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്ത ശീലം നമ്മുടെ നാട്ടിലില്ല.